ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളെ എല്ലാവരെയും ഈ തിരുവചനം മൂലം അഭിമുഖീകരിക്കുന്നത് എനിക്ക് വലിയ പ്രമോദമാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നത് ഞാൻ കരുതട്ടെ, ക്ഷേമമായിരിക്കുന്നത് ഞാൻ കരുതട്ടെ, സമാധാനമായിരിക്കുന്നത് ഞാൻ കരുതട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നതെന്നും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നതെന്നും ഞാൻ കരുതട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ സംരക്ഷണത്തിന് കീഴിൽ നിങ്ങളിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഞാൻ തിരുവചനം പറയാൻ തുടങ്ങട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന് ഓർത്ത് നോക്കൂ, നാം ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റത് ഒരു അത്ഭുതമല്ലേ? നമ്മുടെ കൈകാലുകൾ ആരോഗ്യത്തോടെ ചലിക്കുന്നത് ഒരു അത്ഭുതമല്ലേ? നമ്മുടെ ശരീരാവയവങ്ങൾ ഇത്രത്തോളം സമാധാനത്തോടെ ഇരിക്കുന്നതും അതൊരു അത്ഭുതമല്ലേ? എല്ലാം ദൈവത്തിൻ്റെ കൃപ, എല്ലാം ദൈവത്തിൻ്റെ ദാനം. അതിനെല്ലാറ്റിനും വേണ്ടി നാം ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. വസ്തുതയിൽ സ്തുതി ഒരു ആരാധനയാണ്, അത് നമുക്കറിയാമല്ലോ. സ്തുതി ആരാധനയാണ്, സ്തോത്രം ആരാധനയാണ്, ഹാലലീയ ആരാധനയാണ്. നമ്മുടെ നാവിൽ കൂടി ഇതിനു മുമ്പ് കോപത്തിൻ്റെ ഗർജനങ്ങൾ വന്നിട്ടുണ്ടാകാം, നമ്മുടെ നാവിൽ കൂടി ശാപത്തിൻ്റെ വാക്കുകൾ വന്നിട്ടുണ്ടാകാം, നമ്മുടെ നാവിൽ കൂടി പരദൂഷണം വാവിഷ്ഠാണം വന്നിട്ടുണ്ടാകാം, നമ്മുടെ നാവിൽ കൂടി കൈപ്പേറിയ സംഭാഷണങ്ങൾ വന്നിട്ടുണ്ടാകാം, നമ്മുടെ നാവിൽ കൂടി പുറത്ത് പറയാനും കേൾക്കാനും അറയ്ക്കുന്ന അശുദ്ധമായ വാക്കുകൾ വന്നിട്ടുണ്ടാകാം. എന്നാൽ അപ്രകാരമുള്ള നാവിനെയാണ് ദൈവമെടുത്ത് തൻ്റെ വചനം പറയാൻ ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഒരു പ്രത്യേക ശക്തി ശരീരത്തിലൊഴുകുന്നത് ഞാൻ അനുഭവിക്കാറുണ്ട് എന്ന്. ദൈവത്തിൻ്റെ വചനം. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചില വാക്യങ്ങൾ ഞാൻ കാണാതെ പറയുമെന്ന് ഇടയ്ക്കിടയ്ക്ക്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഈ വാക്യം ഉരുവിട്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന്. ഫിലിപ്പിയ ലേഖനം 4:4 മുതൽ. ആ 4 അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കേൾക്കാം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിൻ്റെ ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. ഇങ്ങനെയുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഉരുവിടണം. പറ്റുമോ? ലജ്ജയില്ലാതെ ഇപ്പോൾ പറയാൻ പറ്റുമോ? ഒന്ന് ഏറ്റു പറയാൻ പറ്റുമോ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. ഇതൊരു പരമാനന്ദമാണ് ഈ വചനം ഉരുവിടുമ്പോൾ. സ്തോത്രം. വാസ്തവത്തിൽ വചനം നല്ല ഭക്ഷണമാണ്, വചനം നല്ല പാനീയവുമാണ്. വചനം വായിച്ച് ഞാൻ പലപ്പോഴും ആനന്ദിക്കാറുണ്ട്. എൻ്റെ യൗവനപ്രായത്തിൽ ഞാൻ ദീർഘനേരം വചനം വായിച്ചിരിക്കുമായിരുന്നു. അതൊരു പ്രത്യേക ആനന്ദ അനുഭവമായിരുന്നു. ഇന്നിപ്പോൾ അത്രയും നേരം വായിച്ചിരിക്കാനുള്ള ശാരീരികമായ സുഖമില്ല. അതുകൊണ്ട് ദീർഘനേരം അങ്ങനെ വചനം വായിച്ചിരിക്കുന്നില്ല. പക്ഷേ അന്ന് വായിച്ച് ഹൃദിസ്ഥമായ ചില വാക്യങ്ങൾ വീണ്ടും വീണ്ടും ചിലപ്പോൾ ഞാൻ ഉരുവിടാറുണ്ട്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടനായ യെരൂശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് പഠനം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വേറെ ലക്ഷ്യമില്ല. ഞാൻ വീണ്ടും വീണ്ടും ശോധന ചെയ്യാറുണ്ട്, എനിക്ക് എന്താണ് ലക്ഷ്യം? ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇനി പണ്ടൊക്കെ ലക്ഷ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ എൻ്റെ ലക്ഷ്യം? ഞാനും എനിക്കുള്ളവരും എല്ലാവരും എൻ്റെ കർത്താവായ യേശുവിൻ്റെ 2 വരവിൽ പറന്നുയരണം. വേറെ ലക്ഷ്യമില്ല, വേറെ ജീവിതത്തിൽ ലാക്കില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇപ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, വീരന്മാർ പട്ടുപോയ വഴിയാണല്ലോ, ബലശാലികൾ വീണുപോയ പാതയാണല്ലോ. അവസാന നിമിഷം വരെയും എൻ്റെ കരുണയുള്ള കർത്താവ് വേദനിക്കാതെ എൻ്റെ ഓട്ടമോടി തേക്കണം. അതിനുള്ള ക്രമ തന്നാൽ മാത്രം മതി, വീഴാതെ നീ സൂക്ഷിച്ചാൽ മാത്രം മതി. തെന്നി വീഴാവുന്ന പ്രതലത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. എന്നാൽ കർത്താവേ, നിൻ്റെ തൂവലുകൊണ്ട് നീ എന്നെ മറയ്ക്കണം, നിൻ്റെ ബലമുള്ള ഭുജം എന്നെ താങ്ങണം. ഇതേ ഉള്ളൂ ലക്ഷ്യം, ഇതേ ഉള്ളൂ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും കോവിഡിൻ്റെ ബാധയൊന്നും പറ്റാതെ നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്നുവെന്ന് ഞാൻ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു. അവരുടെ ആർക്കെങ്കിലും വ്യാധി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരവിൻ്റെ മേൽ വയ്ക്കണമേ, ഈ ബാധ എന്നിൽ നിന്ന് മാറ്റണമേ, എൻ്റെ നിന്നും എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഈ കോവിഡ് ബാധ മാറ്റി ഞങ്ങളെ വിടുവിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. കോവിഡ് ബാധിച്ച അനേകരിൽ നിന്ന് അതെല്ലാം മാറി സൗഖ്യമായി എന്ന് കേട്ടു, പക്ഷേ വേറെ ചിലയിടത്തെല്ലാം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടു, രോഗബാധ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കേട്ടു. ഈ ബാധകൾ അത് എന്തെല്ലാമാണ്, എങ്ങനെയെല്ലാമാണ് എന്ന് 91 സങ്കീർത്തനം പറയുന്നുണ്ട്. 91 സങ്കീർത്തനം 1 വാക്യം മുതൽ 8 വാക്യം വരെ നമുക്ക് വായിച്ചു കേൾക്കാം.
അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചെറുകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും.
സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം നാം ധ്യാനിച്ചത് അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു എന്ന് വരെയാണ്. സ്തോത്രം. 4 വാക്യത്തിന്റെ അവസാനം വരെ, തന്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഇതാണ് കഴിഞ്ഞ തിരുവചന ശുശ്രൂഷയിൽ നാം ധ്യാനിച്ച് നിർത്തിയത്. അതിൻ്റെ അടുത്ത ഭാഗമാണ്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. സ്തോത്രം. നീ പേടിക്കേണ്ട, രാത്രിയിലെ ഭയത്തെ നീ പേടിക്കേണ്ട. ഇരുട്ട് സ്വയമേവ പേടി ഉളവാക്കുന്നതാണ്. ഇരുട്ടിൽ സഞ്ചരിക്കാൻ സ്വാഭാവികമായും നമുക്ക് ഭയമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അമ്മയും എൻ്റെ പെങ്ങളും ഞാനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പ്രദേശം മുഴുവൻ ഇന്നൊക്കെ എല്ലാം തെളിഞ്ഞു, പക്ഷേ അന്ന് കാടുകളും വനം പോലെ എല്ലാം വിടതൂർന്ന മരങ്ങളും എല്ലാമായിരുന്നു. അന്ന് രാത്രി ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പേടിയായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ലജ്ജയോട് പറയട്ടെ, ഞാൻ 10 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് അത്താഴമൂണ് കഴിഞ്ഞ് അമ്മയോ എൻ്റെ പെങ്ങളോ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് കിടത്തിയിട്ട് തല മൂടി പുതപ്പിച്ചിട്ടേ പോകൂ. എനിക്ക് അത്ര പേടിയായിരുന്നു ഇരുട്ട്. അമ്മയ്ക്കും പെങ്ങൾക്കും പേടിയായിരുന്നു, അതുകൊണ്ട് പുറമേ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പേടിയായിരുന്നു. പൂച്ചയോ പട്ടിയോ ഓടുന്ന ശബ്ദമോ മറ്റോ കേട്ടാൽ, കരിയിൽ ഇറങ്ങുന്നത് കേട്ടാൽ പേടിയായിരുന്നു. അന്ന് ഇലക്ട്രിക് ലൈറ്റ് ഇല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, സന്ധ്യയാകുമ്പോഴേക്കും അമ്മ വാതിലുകളും ജനലുകളും എല്ലാം അടച്ച് കൊളുത്തിടും. പിന്നെ മണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ ആണ് പ്രാർത്ഥനയും താഴവൂണുമെല്ലാം. ദൈവത്തിന് സ്തോത്രം. പഴയ കാര്യങ്ങൾ ഓർക്കുന്നതൊരു സുഖമാണല്ലോ കേൾക്കുന്നവർക്ക്, പക്ഷേ ഇമ്പമാകണമെന്നില്ല. പക്ഷേ ഞാൻ ചില സത്യങ്ങൾ പറയുകയാണ്. ഇരുട്ടിനെ ഭയങ്കര പേടിയായിരുന്നു അന്ന്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ധാരണകൾ, കൂടെ പഠിക്കുന്നവരിൽ നിന്ന് കിട്ടിയ ചില ധാരണകൾ, ഇരുട്ടിലാണ് പിശാചുക്കൾ വരുന്നത്, യക്ഷി വരുന്നത്, ആക്രമണം ഉണ്ടാകുന്നത്, യക്ഷി വന്ന് വെട്ടി ചോര കുടിക്കും, ഇങ്ങനെയുള്ള ചില കഥകളും ഐതിഹ്യങ്ങളും എല്ലാം കൂടെ പഠിക്കുന്നവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിനൊന്ന് ഇരുട്ടിനെ പേടിയായിരുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഇരുട്ടിനെ ഭയമായിരുന്നു. എന്നാൽ സംഘത്തിനക്കാരൻ പറയുന്നു, രാത്രിയിലെ ഭയത്തെ നിനക്ക് പേടിക്കാനില്ല, ഇരുട്ടിൻ്റെ മറവിൽ ഒരു ശക്തിയും വന്ന് നിന്നെ തൊടുകയില്ല, അതാണ്, നീ പേടിക്കണ്ട. കാരണം പരിചയായും പലകയായും നിത്യനായ ദൈവമുണ്ട്, സംരക്ഷണത്തിൻ്റെ ഭിത്തി തീർത്ത ദൈവമുണ്ട്, കരുതലിൻ്റെ കോട്ടയ്ക്കുള്ളിൽ കാക്കുവാൻ ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ അത്യുന്നതിനെ എൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഈയൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർക്കുന്നു, ഏത് രാത്രിയിലും ഏത് ഇരുട്ടിലും സഞ്ചരിക്കാൻ എനിക്കൊരു പേടിയും ഇല്ലാതായി. എന്തൊരത്ഭുതം! മാനസാന്തരപ്പെട്ടു, വചനം കേട്ടു, ക്രിസ്തു അകത്ത് വന്നു, പിന്നെ പേടിയെല്ലാം ഓടി ഒളിച്ചു, പേടിയില്ല. മനസ്സ് സന്തോഷഭരിതമായി തീർന്നു, മനസ്സ് സുരക്ഷിതമായിരിക്കുന്നു, സുരക്ഷിതത്വം തോന്നി. അന്ന് ഞങ്ങൾ കൃഷിയുള്ള കാലമാണ്. രാത്രി പാടത്ത് കണ്ടത്തിലേക്ക് വെള്ളം തിരിക്കാൻ പോകും. രാത്രി ദൂരെയെല്ലാമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കോലഞ്ചേരിയിൽ നിന്ന് 5.5 kilometers അർദ്ധരാത്രിക്ക് നടന്ന് വീട്ടിലെത്തും, ഒരു ലൈറ്റും ഇല്ലാതെ. പിന്നെ പിന്നെ മെഴുകുതിരി വെളിച്ചത്തിൽ, മെഴുകുതിരി ചിരട്ടയിൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ കെടുകയില്ല. അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു പേടിയും ഇല്ലാതായി. സ്തോത്രം. ദൈവവേദനയെ ഞാൻ നിന്നോട് പറയട്ടെ, യേശുവിൻ്റെ അകത്ത് വന്നാൽ നിനക്കൊരു പേടിയും ഉണ്ടാവില്ല. സ്നേഹിത, ഞാൻ നിന്നോട് പറയട്ടെ, യേശു ക്രിസ്തു നിൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ പേടിയില്ല, പിന്നെ ആശങ്കയില്ല, ഉത്കണ്ഠയില്ല, ഭീതിയില്ല. കാരണം അത്യുന്നതൻ നിൻ്റെ ഉള്ളിലുണ്ട്, അത്യുന്നതിൻ്റെ ചെറുകടിയിൽ നിനക്ക് സംരക്ഷണമുണ്ട്. ഈയൊരു ഉറപ്പ് നിനക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. രാത്രിയിലെ ഭയത്തെ നീ പേടിക്കേണ്ട. സ്തോത്രം. പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ പേടിക്കേണ്ട. അസ്ത്രം പോലെ പാഞ്ഞു വരുന്ന ചില ചിന്തകൾ, ഒട്ടും നിരൂപിക്കാതെ പെട്ടെന്ന് ഞെട്ടിത്തരിപ്പിക്കുന്ന ചില ചിന്തകൾ, അസ്ത്രം പോലെ പാഞ്ഞു വന്ന് തുളച്ചു കയറുന്ന ചില ചിന്തകൾ. സ്തോത്രം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ പേടിക്കേണ്ട. മനുഷ്യ മനസ്സ് കുരങ്ങനെ പോലെയാണ്. കുരങ്ങന് അതിന്നതാണ് ചെയ്യുന്നത്, ഇന്നതിൻ്റെ ദോഷം എന്താണെന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ. അതിങ്ങനെ മരക്കൊമ്പുകളിലൂടെ ചാടി ചാടി നടക്കും. ചിലപ്പോൾ മനുഷ്യൻ നോക്കി പല്ലൊളിച്ച് കാണിക്കും. ചിലപ്പോൾ മരക്കൊമ്പിൽ നിന്ന് ഏതെങ്കിലും കായകൾ പറിച്ച് മനുഷ്യൻ്റെ നേരെ എറിയും. ചാടി നടക്കുന്ന പ്രകൃതം ബുദ്ധിപൂർവമല്ല പ്രവർത്തിക്കുന്നത്, പക്ഷേ ഉപദ്രവകാരിയാണ്. ചിലപ്പോൾ മനുഷ്യനെ കയറി ആക്രമിക്കാനും കുരങ്ങുകൾ മടിക്കാറില്ല. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ ഒട്ടും നിയന്ത്രണമില്ലാതെ നമ്മുടെ മേലൊന്ന് ആഞ്ഞടിക്കുന്ന ചില ചിന്തകളാണ്. ചില ചിന്തകൾ, ചില ദുർവിചാരങ്ങൾ, മരഞ്ചാടിയെപ്പോലെ നമ്മെ നോക്കി പരിഹസിക്കുന്ന ചില ചിന്തകൾ. ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ള ഏത് ചിന്ത വന്നാലും ഉടനെ ഓർത്തുകൊള്ളണം, ഞാൻ അത്യുന്നതിൻ്റെ മറവിലാണ്, ഞാൻ സർവശക്തിൻ്റെ നിഴലിന് കീഴിലാണ്. പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രിയിലെ ഭയത്തെയും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അത്യുന്നതനോടുകൂടെയാണ്, സർവശക്തിൻ്റെ നിഴലിന് കീഴിലാണ്. എൻ്റെ യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ എനിക്ക് അഭയമുണ്ട്. എൻ്റെ യേശുവിൻ്റെ കുരിശടിയിൽ എനിക്ക് സങ്കേതമുണ്ട്. ചിലപ്പോൾ ഈ അസ്ത്രം പോലെ ഒരു ചില ഭയങ്ങളാണ്. അയ്യോ, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എൻ്റെ മക്കളുടെ ഭാവി എന്താകും? എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അല്ല, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ? പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ളതായ ആങ്സൈറ്റീസ്, പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ളതായ ആശങ്കകൾ, അതെല്ലാം അസ്ത്രം പോലെ പാഞ്ഞു വരും. ചിലപ്പോൾ ഓർത്തുകൊള്ളണം, അപ്പോഴെല്ലാം നല്ല ധൈര്യത്തോടെ ഓർത്തുകൊള്ളണം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. എൻ്റെ ദേശം ഇവിടെയല്ല, എൻ്റെ നിത്യരാജ്യത്തിലേക്ക് ഞാൻ പ്രയാണം ചെയ്യുകയാണ്. ഒരു നാൾ എൻ്റെ പ്രിയൻ വരും, അവൻ രണ്ടാമത്തെ വരുവരെയും അവൻ എന്നെ കാക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവൻ രണ്ടാമത്തെ വരുവരെയും എന്നെ കാക്കുമെന്ന്. നിങ്ങൾ ഉറച്ചുകൊള്ളണം, നിങ്ങൾ തന്നെ താൻ പറഞ്ഞുകൊള്ളണം, കർത്താവെ നീ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണല്ലോ, നീ ക്രൂസിൽ മരിച്ചു കടന്നുപോയി, നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, നീ എൻ്റെ പാപം മുഴുവൻ വഹിച്ചു, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം നീ കുരിശിൽ വഹിച്ചു, ഞാൻ ഏൽക്കേണ്ടിയിരുന്നതായ ശിക്ഷകളെല്ലാം നീ കുരിശിലേറ്റു. കർത്താവെ, എനിക്ക് രക്ഷ തന്നു, എനിക്ക് സ്വർഗത്തിൻ്റെ അവകാശം തന്നു. നീ എന്നെ സ്വർഗത്തിലിരുത്തി എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. എൻ്റെ അകൃത്യങ്ങളെല്ലാം നിൻ്റെ രക്തത്താൽ നീ മറച്ചു തന്നു, എല്ലാം തിരക്തത്താൽ നീ മായച്ചു തന്നു. നാഥ, നീ വീണ്ടും വരുമ്പോൾ എന്നെയും കൂടെ ചേർത്ത് കൊള്ളണമേ എന്ന് ഒരേ ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. നാഥ, നീ അറിയുന്നല്ലോ, നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹാലലൂയ, ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ പേടിക്കേണ്ട. മൂന്നാമത്തെ കാര്യം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നീ പേടിക്കേണ്ട. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നീ പേടിക്കേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഈ കോവിഡ് ബാധ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, പടർന്നു കൊണ്ടിരിക്കുകയാണ്, വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, അതിന് സഞ്ചരിക്കാൻ വെളിച്ചം വേണ്ട, അതിനെ സഞ്ചരിക്കാൻ ആരുടെയും സഹായം വേണ്ട. അതൊരാക്രമണകാരിയായ മഹാമാരിയാണ്, മഹാവ്യാധി. ഈ കൊറോണ വൈറസ് അതൊരു ഭീകരമായ ബാധയാണ് എങ്കിലും ഇപ്പോൾ പലരുടെയും ഉള്ളിൽ ആ ഭീതി കുറഞ്ഞു വരുന്നതുപോലെ തോന്നുന്നു. പക്ഷേ അനേകർ മരിക്കുന്നുണ്ടല്ലോ, അത്യാഹിതങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, മഹാമാരി, മഹാവ്യാധി, ഓരോ കാലങ്ങളിൽ ഇതുപോലുള്ള മഹാമാരികൾ വരാറുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ചിക്കൻഗുനിയ പടർന്ന് വ്യാപിച്ചിരുന്നു. പിന്നെ ഒരു സമയത്ത് ചില പ്രദേശങ്ങളിൽ ഡെങ്കു വ്യാപിച്ചിരുന്നു, മലേറിയ വ്യാപിച്ചിരുന്നു, പ്ലേഗ് വ്യാപിച്ചിരുന്നു, പക്ഷിപ്പനി ബാധിച്ചിരുന്നു, H1N1 ബാധിച്ചിരുന്നു, മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. ചില മഹാമാരികൾ ചില കാലങ്ങളിൽ ചില പ്രദേശങ്ങളിൽ വ്യാപിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ മഹാവ്യാധി ചില പ്രദേശങ്ങളിലല്ല, ലോകമൊട്ടാകെ, ലോകത്തെ മുഴുവനും പിടിച്ചു കെട്ടി നിർത്തിയിരിക്കുകയല്ലേ ഈ മഹാവ്യാധി. മനുഷ്യ സമൂഹത്തെ മുഴുവനും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പിടിച്ചു കെട്ടി, വീടിനകത്ത് പിടിച്ചു കെട്ടി, ബന്ധനസ്ഥരാക്കി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നീ പേടിക്കാനില്ല. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, ഭയപ്പെടണ്ട എന്ന്, പേടിക്കണ്ട എന്ന്. സ്തോത്രം. നാലാമത്തെ കാര്യം, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഏത് സമയത്തുള്ള സംഹാരമാണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പകലും രാവും സംഹാരങ്ങൾ വരുന്നു, പകലെന്നില്ല രാവെന്നില്ല സംഹാരങ്ങൾ വരുന്നു, നമ്മെ പേടിപ്പെടുത്തുന്നതായ സംഹാരങ്ങൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ടെററിസ്റ്റ് ആക്രമണങ്ങൾ, യുദ്ധ ഭീഷണികൾ, വിവിധ രീതിയിലുള്ളതായ ഭയജനകമായ വസ്തുതകൾ ഒന്നും പേടിക്കേണ്ട എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൈവം തരുന്ന ഉറപ്പാണത്, ഗ്യാരണ്ടീസ് ഓഫ് സെക്യൂരിറ്റി. ദൈവം സുരക്ഷിതത്വത്തിന് ഗ്യാരണ്ടി തരികയാണ്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഗ്യാരണ്ടീസ് ഓഫ് സെക്യൂരിറ്റി, ഡെലിവറൻസ് ഫ്രം ഹിഡൻ ഡേഞ്ചേഴ്സ്, ഇമ്മ്യൂണിറ്റി ഫ്രം ഫേറ്റൽ ഡിസീസസ്, ഷെൽട്ടർ ആൻഡ് റെഫ്യൂജ് ഇൻ ദി ഓൾമൈറ്റി ഗോഡ്സ് ടെൻഡർ കെയർ, പേഴ്സണൽ കെയർ, പ്രൊട്ടക്ഷൻ ഇൻ ദി ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. പ്രൊട്ടക്ഷൻ, സംരക്ഷണം. അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരുത്തിൻ കീഴിലാണ് നാം എന്നുള്ളതായ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഓർക്കണം, എന്ത് സംഭവിച്ചാൽ എന്താണ്? ഞാൻ യേശുവിൻ്റെ കൈകൾക്ക് കീഴെയാണ്. എന്ത് സംഭവിച്ചാൽ എന്താണ്? ഞാൻ യേശുവിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ്. ലണ്ടനിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ തിരുവചനം പ്രസംഗിക്കുന്ന സ്പർജൻ അവിടെ പട്ടണത്തിൽ പ്ലേഗ് ബാധയുള്ള സ്ഥലങ്ങളിലെല്ലാം പോവുകയും ആളുകളെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു, വേണ്ട, അങ്ങേക്കും പ്ലേഗ് വരും, സൂക്ഷിക്കണം. ഒരു ദിവസം അദ്ദേഹം ലണ്ടനിലെ തെരുവിൽ കൂടി പോകുമ്പോൾ തെരുവോരത്തുള്ള ഒരു കടയുടെ ഭിത്തിയിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നീ പേടിക്കേണ്ട. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനരങ്കിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഈ വാക്യം എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ തന്നെ ശക്തി പായുന്നത് പോലെ തോന്നി. മനസ്സിൽ വലിയൊരു ധൈര്യം ഉണ്ടായി. അദ്ദേഹം ലണ്ടനിൽ തന്നെ താമസിച്ചുകൊണ്ട് വീണ്ടും രോഗികളെ ശുശ്രൂഷിച്ചു. എങ്ങും മാറിപ്പോയില്ല. അതിന് കാരണം ഈ തിരുവചനം അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവവേദരെ, നിന്റെ ജീവിതത്തിൽ തിരുവചനം നിന്നെ ധൈര്യപ്പെടുത്തട്ടെ. സ്തോത്രം. തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ സുരക്ഷിതമായിരിക്കുന്ന കോഴിക്കുഞ്ഞിനെ പോലെ നീ സുരക്ഷിതമാണ് എന്ന് ഉറച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാം മായയല്ലേ? ഇന്ന് കാണുന്നതെല്ലാം മായ. ഇന്ന് ഉള്ള ആരോഗ്യമായ, സൗന്ദര്യമായ, സമ്പത്തുമായ, സുഖസൗകര്യങ്ങളുമായ എല്ലാം മായ. ഒരു തലമുറ കഴിയുന്നു, അടുത്ത തലമുറ വരുന്നു, വീണ്ടും തലമുറകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. കാലം മുന്നോട്ട് പായുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന, പറയുന്ന നാം ഓരോരുത്തരും ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നാം കല്ലറകളിൽ വിശ്രമിക്കുകയായിരിക്കും. ഈ ശരീരം കല്ലറകളിൽ കിടക്കുകയായിരിക്കും. കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളനാദം മുഴങ്ങും. കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങും. പ്രധാന ദൂതൻ്റെ ശബ്ദവും മുഴങ്ങും. നാം ഞെട്ടിയുണരും. നാം ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് പുതിയ ശരീരം ലഭിക്കും. മഴ പെയ്ത് കഴിയുമ്പോൾ ഈയലുകൾ മണ്ണിൽ നിന്ന് പൊങ്ങുന്നത് പോലെ വിശുദ്ധന്മാരായി വാങ്ങിപ്പോയവർ എല്ലാവരും പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇന്ന് യേശു വന്നാൽ, ഇന്ന് ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങിയാൽ ഞാൻ ഉണർന്നു പറക്കുമോ? ഞാൻ രൂപാന്തരപ്പെട്ട് പറക്കുമോ? ദൈവത്തിന് സ്തോത്രം. മറ്റൊന്നും ചിന്തിക്കേണ്ട. സ്തോത്രം. നമുക്ക് വ്യക്തമായി തീരുമാനമെടുക്കണ്ടേ? എപ്പോൾ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്നാലും അവൻ്റെ സന്നിധിയിലേക്ക് പറന്നു ചെല്ലാൻ ഞാനൊരുങ്ങിയിരിക്കുന്നു. എൻ്റെ മേൽ അവൻ്റെ അടയാളമുണ്ട്. അവൻ്റെ തിരുരക്തത്തിൻ്റെ അടയാളമുണ്ട്. ആ തിരുരക്തത്താലാണ് എനിക്ക് രക്ഷ. എൻ്റെ ഏതെങ്കിലും നീതി പ്രവൃത്തികളല്ല, എൻ്റെ കാരുണ്യ പ്രവൃത്തികളല്ല, എൻ്റെ പ്രാർത്ഥനയുടെ മേന്മ കൊണ്ടല്ല, അവൻ്റെ കൃപയാൽ, അവൻ്റെ തിരുരക്തത്താൽ എനിക്ക് അടയാളം കിട്ടിയിരിക്കുന്നു. ആ മഹാഭാഗ്യം എനിക്കുള്ളത് കൊണ്ട് ഞാനും പറക്കും. ഈ ഒരു ഉറപ്പ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഉറപ്പുണ്ടായിരിക്കുക. യേശു ക്രിസ്തുള്ളതായ ഉറപ്പ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഭീതിയില്ലാത്ത ജീവിതം, ഭയപ്പാടില്ലാത്ത ജീവിതം, സമാധാനമുള്ള ജീവിതം, സന്തോഷസമൃദ്ധമായ ജീവിതം, കെട്ടുറപ്പുള്ള ജീവിതം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശടിയിൽ നിന്ന് ഈ അനുഗ്രഹീതമായ ജീവിതം നിങ്ങൾ സമ്പാദിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് യേശു ക്രിസ്തു വന്നാൽ ഞാനും രൂപാന്തരപ്പെട്ട് പറക്കുമെന്നുള്ളതായ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? സ്തോത്രം. ആ ഉറപ്പ് ഇപ്പോൾ നിങ്ങൾ പ്രാപിക്കുക. അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പ്, വിശ്വാസത നിങ്ങൾ സ്വന്തമാക്കിയാൽ മാത്രം മതി. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേന്മ വേണ്ട. നിങ്ങളുടെ ജാഗരണത്തിൻ്റെ പ്രത്യേകതകൾ വേണ്ട. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നുള്ളതായ ഒരു വിശ്വാസം മതി. ക്രിസ്തുവിൻ്റെ ആ ത്യാഗബലിയിൽ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ പാപം മുഴുവൻ കർത്താവായ യേശു വഹിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയൂ, കർത്താവേ എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ മേ നിൻ്റെ തൃക്കരം വയ്ക്കണമേ, നിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ. നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ടതിൻ്റെ മക്കളെ എല്ലാവരെയും ഉണർന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ഇതിൻ്റെ കൃപയിൽ കാക്കണമേ. രണ്ടാമത്തെ വരവിനുണ്ടി എല്ലാവരെയും ഒരുക്കണമേ. ഭീതിയില്ലാത്ത ജീവിതം, ഭയമില്ലാത്ത ജീവിതം കർത്താവേ, ആ സൗഭാഗ്യം എല്ലാവർക്കും നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.